തോമസ് പി എം തലപ്പുഴ എഴുതിയ ലേഖനം. ജോസേട്ടൻ കൈമാറിയ സമ്മാനം. വർഷങ്ങളായി ഞാൻ ശാലോം മാസികയുടെ വരിക്കാരനാണ്. മാസിക വായിച്ചതിനു ശേഷം സൂക്ഷിച്ചു വയ്ക്കുകയും പിന്നീട് ഇടയ്ക്ക് പഴയ ലക്കങ്ങൾ വായിക്കുകയും ചെയ്യുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. ചെറിയ പ്രാർത്ഥനകളും ദൈവാനുഭവം നിറഞ്ഞ ലേഖനങ്ങളും ആത്മീയ ജീവിതത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. 2020 കുറച്ച് ലക്കങ്ങൾ എനിക്ക് ലഭിക്കാതെയായി. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങൾക്ക് മാസിക തന്നുകൊണ്ടിരുന്ന ജോസേട്ടൻ സുഖമില്ലാതെ കിടപ്പിലാണെന്ന്. മാസികയുടെ കെട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് തിരിച്ചയക്കുകയാണ്. ഇതെല്ലാം അറിഞ്ഞപ്പോൾ ഞാൻ ജോസേട്ടനെ സന്ദർശിക്കാനായി പോയി. അദ്ദേഹം ക്യാൻസർ ബാധിതനായി വളരെയധികം അവശതയിലായിരുന്നു. വേറെ ആരെയോ ഏജൻസിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നെങ്കിലും അവർ ഏറ്റെടുത്തില്ലെന്നും അതുകൊണ്ടാണ് മാസിക വിതരണം മുടങ്ങിയതെന്നും പറഞ്ഞു. അത്രയും പറഞ്ഞിട്ട് ഒരു ചോദ്യവും, സാധിക്കുമെങ്കിൽ ഏജൻസി ഏറ്റെടുക്കാമോ? മറുപടിയൊന്നും പറയുന്നതിന് മുൻപ് തന്നെ ഇതൊരു ദൈവീക ശുശ്രൂഷയായിട്ട് കണ്ടാൽ മതി, ഒത്തിരി ദൈവാനുഗ്രഹം ലഭിക്കും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതോടെ ഞാൻ ഏജൻസി ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചു. അന്ന് അദ്ദേഹം വളരെ ക്ഷീണിതനായതിനാൽ വേറൊരു ദിവസം വന്നാൽ നിലവിലെ വരിക്കാരുടെ വിവരങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പക്ഷേ അസുഖം കൂടി ഒരാഴ്ചയ്ക്കുള്ളിൽ ജോസേട്ടൻ ദൈവത്തിൻ്റെ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു. പക്ഷേ അതിനു മുൻപ് എനിക്കായി ദൈവമൊരുക്കിയ ദൈവശുശ്രൂഷ എന്ന സമ്മാനം അദ്ദേഹം എനിക്ക് കൈമാറിയിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ 20 പത്രവും 20 മാസികയും കൊടുക്കുന്നുണ്ടെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. വരിക്കാരുടെ വിവരങ്ങൾ അവർക്കറിയില്ല. അതിനാൽ അവർ എനിക്ക് ശാലോമിൻ്റെ സർക്കുലേഷൻ മാനേജറുടെ ഫോൺ നമ്പർ തന്നു. അങ്ങനെ ശാലോം ഓഫീസുമായി ബന്ധപ്പെട്ട് ഏജൻസിയുടെ വിശദ വിവരങ്ങൾ മനസ്സിലാക്കി. നിലവിലെ വരിക്കാരുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഇടവകയിലെ എല്ലാ വീടുകളിലും പോകാമെന്നാണ് ചിന്തിച്ചത്. COVID-19 സമയമായിരുന്നതുകൊണ്ട് വീട് സന്ദർശനം അല്പം പ്രയാസമുള്ള കാര്യമായിരുന്നു. എങ്കിലും ദൈവകൃപയെന്ന് പറയാം, ഇടവകയിലെ എല്ലാ വീടുകളിലും പോകാനും നിലവിലുള്ളവരെ കൂടാതെ കുറച്ചുപേരെ കൂടി വരിക്കാരാക്കുവാനും കഴിഞ്ഞു. ഇടവകയിലെ എല്ലാ വീടുകളിലും ഒരു ശാലോം പ്രസിദ്ധീകരണമെങ്കിലും എത്തിക്കണമെന്ന ആഗ്രഹം നിയോഗം വെച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. പിറ്റേ വർഷം എല്ലാ വീടുകളിലും ഒരിക്കൽ കൂടി കയറിറങ്ങി. അതുവഴി കുറച്ച് വീടുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും ശാലോം പ്രസിദ്ധീകരണങ്ങൾ എത്തിക്കാനുള്ള കൃപ എൻ്റെ തമ്പുരാൻ തന്നു. ശാലോം മാസികയുടെ കെട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നാൽ പ്രാർത്ഥിച്ചിട്ടാണ് കെട്ട് പൊട്ടിക്കുന്നത്. ശാലോമിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരെയും എൻ്റെ കയ്യിൽ നിന്ന് മാസിക സ്വീകരിക്കുന്ന എല്ലാ വരിക്കാരെയും അവരുടെ നിയോഗങ്ങളെയും ദൈവതിരുമുൻപിൽ സമർപ്പിച്ച് വിതരണം തുടങ്ങും. അനേകം ആളുകളുടെ മധ്യസ്ഥ പ്രാർത്ഥനയും ഇതിന് പിന്നിലുണ്ടല്ലോ. പല വരിക്കാരും ശാലോം മാസിക വരുത്താനും വായിക്കാനും തുടങ്ങിയതു മുതൽ ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ചിലതിവിടെ കുറിക്കട്ടെ. പൂജാമുറിയിലെ ശാലോം ടൈംസ്. ഒരിക്കൽ എൻ്റെ അക്രൈസ്തവനായ ഒരു സഹപ്രവർത്തകന് ശാലോം ടൈംസ് വായിക്കാൻ കൊടുത്തു. അദ്ദേഹം അത് വായിച്ചതിനു ശേഷം എന്നോട് പറഞ്ഞു, എനിക്ക് സ്ഥിരമായി മാസിക തരണം. നിങ്ങൾ തന്ന മാസിക വായിച്ചിട്ട് അതെൻ്റെ പൂജാമുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും 2-ാമത്തെ പേജിലുള്ള പ്രാർത്ഥന വായിച്ചപ്പോൾ മനസ്സിന് ഒത്തിരി ആശ്വാസം തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനത് പൂജാമുറിയിൽ വെച്ചിട്ടുള്ളത്. സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇന്ന് തികഞ്ഞ ഒരു മരിയഭക്തനായി മാറി. ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം ഓഫീസിൽ വരുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ അദ്ദേഹം ഈശോയിലേക്ക് നയിക്കപ്പെട്ടു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ ആ മകനെ ഏറെ അനുഗ്രഹിക്കുന്നു. ഭാര്യയ്ക്ക് നല്ല വരുമാനമുള്ള ഒരു ജോലി നൽകി ആ മകൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ദൈവം എടുത്തുമാറ്റി. പഠിക്കാൻ ശരാശരിയായിരുന്ന മകളെ ഉന്നത വിജയം നൽകി അനുഗ്രഹിച്ചു. ഞാൻ ഏജൻസി എടുത്തതിനു ശേഷമുള്ള ഇക്കഴിഞ്ഞ 3 വർഷമായി ഞങ്ങളുടെ ഇടവകയിലെ 2 വാർഡുകളിൽ ശാലോം വിതരണം ചെയ്യുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. മാസികയുടെ കെട്ടും കൊടുക്കേണ്ട ആളുടെ ലിസ്റ്റും കൊടുത്താൽ കൃത്യമായിട്ട് എല്ലാ വരിക്കാർക്കും അദ്ദേഹം അത് എത്തിച്ചു കൊടുക്കും. യാതൊരു പ്രതിഫലവും ആഗ്രഹിച്ചിട്ടുമില്ല. സാവധാനം ആ സഹോദരൻ്റെ ആത്മീയ ജീവിതം കൂടുതൽ പുഷ്ടിപ്പെടുന്നതായി എനിക്ക് മനസ്സിലായി. അതേസമയം തന്നെ മകന് സ്ഥിരമായൊരു ജോലി വേണം, അവന് നല്ല ഒരു ജീവിത പങ്കാളിയെ ലഭിക്കണം. ഇത് രണ്ടും അദ്ദേഹം ഏറെ ആഗ്രഹിച്ചിരുന്നു. ഈ 2 നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കണമെന്ന് ഇടയ്ക്ക് പറയാറുമുണ്ട്. അധികം വൈകാതെ മകന് സർക്കാർ ജോലി കിട്ടി. അവന് നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായി ലഭിക്കുകയും ചെയ്തു. ട്രാൻസ്ഫറിലെ അത്ഭുതം. ഞങ്ങളുടെ ഇടവകയിലും സമീപ ഇടവകയിലും ജോലിസ്ഥലത്തുമായി 173 ശാലോം പ്രസിദ്ധീകരണങ്ങളാണ് വിതരണം ചെയ്തിരുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും സുഗമമായി പോകുമ്പോഴാണ് വളരെ യാദൃശ്ചികമായി കഴിഞ്ഞ വർഷം ജില്ലയ്ക്ക് പുറത്തേക്ക് എനിക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നത്. ശാലോം ശുശ്രൂഷകനായതുകൊണ്ട് തൊട്ടടുത്ത ജില്ലയിൽ എവിടെയെങ്കിലും പോസ്റ്റിംഗ് കിട്ടുമെന്നായിരുന്നു എൻ്റെ വിചാരം. എന്നെ ദൂരേക്ക് മാറ്റിയാൽ ഈശോയ്ക്കാണ് നഷ്ടം, ശാലോം വിതരണം മുടങ്ങും. അങ്ങനെയൊരു കമൻ്റ് തമാശയായി അടുത്തിരുന്ന സഹപ്രവർത്തകയോട് പറയുകയും ചെയ്തു. പക്ഷേ നാം ചിന്തിക്കുന്നത് പോലെയല്ലോ ദൈവത്തിൻ്റെ ചിന്തകൾ. എനിക്ക് ദൂരെയൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഓർഡർ കിട്ടി. പക്ഷേ ഒരു മാസിക പോലും മുടങ്ങാതെ വിതരണം ചെയ്യാൻ സാധിച്ചു. മിക്കപ്പോഴും അവധി ദിവസങ്ങളിൽ മാത്രമാണ് വീട്ടിൽ വന്നിരുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു ഹൈന്ദവ സുഹൃത്ത് മാസികയുടെ കെട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് എടുത്ത് എനിക്ക് കൊണ്ടുതരും. ഓരോ ഭാഗത്തുമുള്ള സുഹൃത്തുക്കൾ എനിക്കായി ശാലോം പ്രസിദ്ധീകരണങ്ങൾ കൃത്യമായി വിതരണം ചെയ്തു. മാത്രമല്ല പുതിയ സ്ഥലത്ത് കുറച്ചുപേർക്ക് ശാലോം മാസിക പരിചയപ്പെടുത്താനും സാധിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ പഴയ സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കുകയും ചെയ്തു. ദൈവവചനം പഠിക്കാനും മനസ്സിൽ വളരെ സന്തോഷം അനുഭവിക്കാനും മാസിക വായനയിലൂടെ സാധിക്കുന്നുണ്ടെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വായിക്കാൻ സമയമില്ല എന്നാണ് ചിലർ പറയുന്നത്. പക്ഷേ ഞാൻ അവരോട് പറയും, മനോഹരമായ ഈ മാസിക സൂക്ഷിച്ചു വയ്ക്കുക, ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വായിക്കുക. ചോദിച്ചു വാങ്ങിക്കുന്നവർ. വിദേശത്ത് മക്കളുടെ അടുത്തൊക്കെ പോകുന്ന ചില വരിക്കാർ തിരിച്ചു വരുമ്പോൾ അവർ നാട്ടിലില്ലാത്ത കാലത്തെ മാസിക ഒന്നിച്ച് വാങ്ങാറുണ്ട്. നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ ഈ മാസികയിലൂടെ സാധിക്കുന്നതുകൊണ്ട് ഓരോ വായനക്കാരനും തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ മാസിക പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നാം മാസിക കൊടുക്കുന്നവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. തക്ക പ്രതിഫലം തമ്പുരാൻ തരും. ഞാൻ അനുഭവസ്ഥനാണ്. ഈ വലിയ ശുശ്രൂഷ ചെയ്യുവാൻ നിസ്സാരനായി എന്നെ തിരഞ്ഞെടുത്ത എൻ്റെ നാഥന് 1000 നന്ദി. ഉണർന്ന് പ്രശോഭിക്കുക. നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. യേശയ്യ 60:1-3.